السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
നാം ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമിന്റെ സഹാബാക്കളുടെ സംഭവങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും അതിൽ അവരുടെ പരിശുദ്ധ വ്യക്തിത്വവും സത്യത്തെ തിരിച്ചറിയാനുള്ള അവരുടെ താൽപര്യവും അവരുടെ ജീവനും സ്വത്തും ത്യാഗം ചെയ്യുന്നതിനു വേണ്ടിയുള്ള ആവേശവും പരിശ്രമവും അതുപോലെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്സലാമിനോട് അവരുടെ ചിന്തയുടെയും അഭിരുചിയുടെയും അടിസ്ഥാനത്തിൽ പ്രകടമായ സ്നേഹവും മമതയും നിലവാരവും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചുരുക്കത്തിൽ, ഇവർ ആഖിരീനിൽപ്പെട്ടവരാണ്. മുമ്പുള്ളവരുമായി കൂടിച്ചേരാൻ തന്റേതായ രീതിയിൽ കടമ നിറവേറ്റുന്നവരായി മാറാൻ വേണ്ടിയും പരിശ്രമിച്ചവരാണ്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായ രീതികളായിരുന്നു. അവരെ ദർശിച്ചവരും അവരോട് അടുത്ത ബന്ധം പുലർത്തുന്നവരും ഈ സഹാബാക്കളുടെ എല്ലാ രീതികളും ധാർമ്മിക ഗുണങ്ങളും പ്രവർത്തനങ്ങളും മുഖേന തന്റേതായ പാഠങ്ങൾ കരസ്ഥമാക്കി, അല്ലെങ്കിൽ ചില സംഭവങ്ങളിലൂടെ ഫലങ്ങൾ നേടിയെടുത്തു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു സ്വയം സഹാബിയായിരുന്നു. ഏകദേശം മുഴുവൻ സഹാബിമാരോട് അല്ലെങ്കിൽ ഏത് സഹാബിമാരുടെ സംഭവമാണ് അദ്ദേഹം വിവരിച്ചത്, അവരോട് വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹം സഹാബിമാരെ മുൻനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞും അതിൽ നിന്ന് ഉദ്ദിഷ്ട ഫലം നേടിക്കൊണ്ടും ഉപദേശിക്കുന്നു. അപ്പോൾ ആ ഉപദേശങ്ങൾക്ക് ഹൃദയത്തിൽ പ്രത്യേകമായ സ്വാധീനമുണ്ടാക്കുന്നു. ചില സാഹചര്യത്തിൽ ചില സംഭവങ്ങളുടെ ഒരു വശം മാത്രം നാം എടുക്കുന്നു, എന്നാൽ നാം അതിൽ ചിന്തിച്ചാൽ വിവിധ വശങ്ങൾ അതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. ഒരു സംഭവം വിവിധ തലങ്ങളിലുള്ള ഉപദേശങ്ങൾ നമുക്ക് നൽകുന്നു. ഉദാഹരണമായി മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ജഹലമിയുടെ സംഭവം. ഇതിനെ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു തന്റേതായ ശൈലിയിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹം ബൈഅത്ത് ചെയ്ത സംഭവമാണ്. അതായത്, മൗലവി ബുർഹാനുദ്ദീൻ സാഹിബ് ജഹലമി ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാമുമായി നടത്തിയ ആദ്യ കൂടിക്കാഴ്ച, അത് ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഒരു രസകരമായ സംഭവമാണ്. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ കാദിയാനിൽ വന്നു, എന്നാൽ ഹദ്റത്ത് സാഹിബ് അതായത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്സലാം ഗുരുദാസ്പൂരിലേക്ക് പോയിരുന്നു. അതിനാൽ ഞാൻ അവിടെ എത്തി. ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാം താമസിച്ചിരുന്ന ഭവനത്തിന്റെ ഒരു വശത്ത് ഒരു ഉദ്യാനമായിരുന്നു. പരേതനായ ഹാമിദ് അലി വാതിൽ പടിയിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹമായിരുന്നു ഇത് വിവരിക്കുന്നത്. അദ്ദേഹം മൗലി സാഹിബിനോട് പറഞ്ഞു. അയാൾ പറഞ്ഞതായിരുന്നില്ല, മറിച്ച് മൗലി സാഹിബിന് അകത്തേക്ക് പോകാനുള്ള അനുവാദം നൽകിയില്ല. എന്നാൽ അദ്ദേഹം പറയുന്നു, ഞാൻ പമ്മി വാതിലിനടുത്ത് എത്തി സാവധാനത്തിൽ വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഹസ്രത്ത് സാഹിബ് ഉലാത്തുന്നതായി കണ്ടു. അവിടുന്ന് വേഗത്തിലും നീളത്തിലും കാൽവെപ്പുകൾ വെച്ചിരുന്നു. മുമ്പും സുഹൃത്തുക്കൾ ഈ സംഭവം കേട്ടുകഴിഞ്ഞതാണ്. ഹസ്രത്ത് മൗലവി സാഹിബ് പറയുന്നു, ഞാൻ ഉടൻ തന്നെ പിന്നിലേക്ക് തിരിഞ്ഞു. ഈ മനുഷ്യൻ സത്യവാനാണെന്ന് ഞാൻ മനസ്സിലാക്കി. ദൂരെയുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് അദ്ദേഹം വേഗത്തിൽ ഉലാത്തുന്നത്. ഉലാത്തുന്നതിൽ വേഗത കൈവരിച്ചതും അതിനാലാണ്. ഹദ്റത്ത് മുസ്ലിം മോദർ അള്ളാഹു പറയുന്നു, വഹാബി ആയിക്കൊണ്ട് ഹദ്റത്ത് മൗലവി മുറഹാനുദ്ദീൻ സാഹിബ് ജഹലമി വഹാബിയായിരുന്നു. വഹാബി ആയിക്കൊണ്ട് മൗലവി സാഹിബ് ഈ വിധം ചിന്തിച്ചതിൽ വളരെയധികം അത്ഭുതമുണ്ട്. സാധാരണ ഇത്തരക്കാർ വരണ്ട പ്രകൃതക്കാരാണ്. അതായത് വഹാബികൾ സാധാരണ വരണ്ട പ്രകൃതക്കാരാണ്, കടുംപിടുത്തക്കാരുമാണ്. നോക്കുക, ഹദ്റത്ത് മൗലവി സാഹിബിന് മേൽ അള്ളാഹുവിന് സത്യത പ്രകടിപ്പിക്കണമായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഖുർആനിക തെളിവ് ആവശ്യമാണെന്ന കാര്യത്തിലേക്ക് ചിന്ത വന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഹദീസിലെ തെളിവ് വേണമെന്ന കാര്യം തന്റെ ചിന്തയിൽ ഉദിച്ചില്ല. അല്ലെങ്കിൽ മറ്റേതെങ്കിലും തെളിവ്. വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ശേഷം വഹിയുടെയും ഇൽഹാമിന്റെയും വാതിൽ അടഞ്ഞിരിക്കുന്നുവെന്ന് വളരെ ശക്തയുക്തമായി വിശ്വസിക്കുന്നവരാണ്. അതുപോലെയുള്ള മറ്റു ചിന്താഗതികൾ നബിക്കോ വലിക്കോ നമ്മളെക്കാൾ എന്ത് മഹത്വമാണുള്ളത്? ഏതുപോലെ നമ്മൾ അതുപോലെയാണ് മറ്റുള്ളവർ. നബിയും മനുഷ്യനാണ്, വലിയും മനുഷ്യനാണ്. ഇവരുടെ ഈ തെറ്റായ വീക്ഷണത്തെ നിഷേധിച്ചുകൊണ്ട് അല്പം വിവരിക്കാം. ചിലപ്പോൾ ചിലർക്ക് ഇത് സംബന്ധമായി അറിവില്ലായിരിക്കാം. ഒരു സ്ഥലത്ത് ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാം പറയുന്നു, പ്രവാചകന്മാരുടെ വ്യക്തിത്വവും ഒരു മഴയാകുന്നു. അവർ ഉന്നത സ്ഥാനത്തിന് അർഹരായ പ്രശോഭിതമായ വ്യക്തിത്വങ്ങളാകുന്നു, ശ്രേഷ്ഠതകളുടെ സമാഹാരമാകുന്നു. പ്രവാചകന്മാർക്കായി അനുഗ്രഹമുണ്ടാകുന്നു. നമ്മളെപ്പോലെ തന്നെ അവരെ കരുതൽ, അതായത് വഹാബിമാരുടെ വിശ്വാസപ്രകാരം നമ്മളെപ്പോലെയുള്ള മനുഷ്യരാണെന്ന ചിന്താഗതി എന്ന് മനസ്സിലാക്കി വെക്കൽ അക്രമമാണ്. വലിമാരോടും നബിമാരോടും അനുരക്തി വെച്ച് പുലർത്തുന്നത് മൂലം വിശ്വാസ ശക്തി അധികരിക്കുന്നതാണ്. ഇത് പ്രത്യേകമായ കാര്യമാണ്. അമ്പിയാക്കളോടും ഔലിയാക്കളോടും സ്നേഹം വെച്ച് പുലർത്തൽ വിശ്വാസ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. മൗലവി ബുർഹാനുദ്ദീൻ സാഹിബിന്റേത് നന്മ നിറഞ്ഞ പ്രകൃതമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ വേഗത നിറഞ്ഞ നടത്തം സത്യതയ്ക്കുള്ള അടയാളമായി അദ്ദേഹം സ്വീകരിച്ചു. അല്ലാഹുവിന്റെ പ്രത്യേകമായ മമത നിറഞ്ഞ ദൃഷ്ടി ഹദ്റത്ത് മൗലവി സാഹിബിന്റെ മേൽ പതിഞ്ഞു. എന്നാൽ തെളിവുകൾ കേട്ടതിനു ശേഷവും അടയാളങ്ങൾ കണ്ടിട്ടും വിശ്വസിക്കാത്ത ഒരുപാട് കൂട്ടരുണ്ട്. എല്ലാ വഹാബികളും കഠിനഹൃദരാണ് എന്ന് നാം പറയുന്നതും ശരിയല്ല. ആഫ്രിക്കയിൽ ആയിരക്കണക്കിന് ആളുകൾ വഹാബികളായിട്ടുണ്ട്. അവർ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ മേൽ വിശ്വസിച്ചു. ആ മഹാത്മാവിന്റെ ബയ്യത്തിൽ അണിചേർന്നിരിക്കുന്നു. വഹിയും ഇൽഹാമും ഈ കാലഘട്ടത്തിലും ആവശ്യമുണ്ട് എന്ന കാര്യവും അവർക്ക് മനസ്സിലായിരിക്കുന്നു. അതുപോലെ നബിമാരും വലിമാരും മഴ പോലെയാണെന്നും അവർക്ക് മനസ്സിലായിരിക്കുന്നു. അവരുടെ ആഗമനത്തിലൂടെ ഭൂമി ഹരിതപൂർണമായി മാറുന്നതാണ്. അതിനാൽ ആത്മീയമായ പച്ചളപ്പിനായി ഇൽഹാം തുടർന്നു പോകേണ്ടത് അനിവാര്യമാണ്. പിന്നീട് ഹസ്രത്ത് സേട്ട് അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാസിയുടെ ആത്മാർത്ഥതയുടെയും കൂറിന്റെയും ഒരു സംഭവം വിവരിക്കുന്നു. സെയ്ദ് അബ്ദുറഹ്മാൻ സാഹിബ് മദ്രാസി ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ അഹമ്മദിയത്ത് സ്വീകരിച്ചു. അദ്ദേഹത്തിൽ ഉന്നതമായ ആത്മാർത്ഥതയായിരുന്നു. തബ്ലീഗും നല്ല നിലയിൽ അദ്ദേഹം ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംഭവം ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വളരെയധികം വേദനയോടുകൂടി വിവരിക്കാറുണ്ട്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കും ആ സംഭവം ഓർമ്മ വരുമ്പോൾ അദ്ദേഹത്തിനായി ദുആ ചെയ്യുവാൻ വെമ്പലുണ്ടാകുന്നു. പ്രാരംഭത്തിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം ദീനു വേണ്ടി വളരെയധികം ത്യാഗം ചെയ്യുകയുണ്ടായി. 300, 400, 500 രൂപ വീതം മാസം തോറും ചന്തയായി അയച്ചിരുന്നു. അള്ളാഹുവിന്റെ ശക്തി പ്രഭാവത്താൽ കച്ചവട സംബന്ധമായ ചില പരീക്ഷണ ഘട്ടത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. കച്ചവടപരമായ തീരുമാനത്തിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു. ഈ കാരണത്താൽ അദ്ദേഹത്തിന്റെ കച്ചവടം പൂർണ്ണമായും തകർന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തെ സംബന്ധിച്ച് ഈ ഇൽഹാമുണ്ടായി, അവൻ സർവശക്തനാണ്, അവൻ തകർന്ന ജോലി ശരിയാക്കുന്നു, എന്നാൽ ശരിയായ ജോലി തകർത്താൽ അത് കൂട്ടിച്ചേർക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ഇൽഹാം അവതരിച്ചപ്പോൾ ആദ്യ വരിയിലേക്കാണ് ചിന്ത പോയത്. കാദർ രഹേ വോ ബാദുഗ ജോ ടൂട്ട കാം ബനാവേ. ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് സേഠ് സാഹിബിന്റെ കച്ചവടം ശരിയാകുമെന്നാണ്. എന്നാൽ രണ്ടാമത്തെ വരി ജോ ബനാ ബനാ തോടത് കോയിസ് കേദന പാവേ, അതിലേക്ക് ആരുടെയും ചിന്ത പോയില്ല. ആദ്യം ജോലി നന്നായി തീരും, എന്നിട്ട് മോശാവസ്ഥയായി മാറും. എന്നാൽ ഇത് സാധാരണ കാര്യമായി മനസ്സിലാക്കി. സേഠ് സാഹിബ് കച്ചവടത്തിൽ വീഴ്ച സംഭവിച്ചതിനു ശേഷം പിന്നീട് 2-3 വർഷം ആ അവസ്ഥ മെച്ചപ്പെട്ടു. അതായത് ഈ ഇൽഹാമിന് ശേഷം കച്ചവടം നന്നായി, അവസ്ഥ മെച്ചപ്പെട്ടു. എന്നാൽ പിന്നീട് വീണ്ടും അവസ്ഥ മോശമായി. ഏതുവരെ അവസ്ഥ മോശമായി എന്നാൽ, ചില അവസരങ്ങളിൽ കഴിക്കാനോ കുടിക്കാനോ അദ്ദേഹത്തിന്റെ പക്കൽ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ദിവസം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാം വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചു. പറയുന്നു, സേഠ് അബ്ദുറഹ്മാൻ ഹാജി അല്ലാറക്ക സാഹിബിന്റെ ആത്മാർത്ഥത എത്രമാത്രം ഉയർന്നതാണ്. 500 രൂപയാണ് അദ്ദേഹം ഇപ്പോൾ അയച്ചു നൽകിയിരിക്കുന്നത്. രൂപ വന്നിരുന്നു, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏതോ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടുകൊണ്ട് 2-3000 രൂപ അദ്ദേഹത്തിന് നൽകി. ഏതെങ്കിലും കച്ചവടം ആരംഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രങ്ങളുടെ കട തുടങ്ങുന്നതിന് വേണ്ടി, അതിൽ നിന്ന് 500 രൂപ അദ്ദേഹം ഹസ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് അയച്ചു നൽകി. എന്നിട്ട് എഴുതി, കുറെ കാലമായി ചന്ത എനിക്ക് അയക്കാൻ സാധിച്ചിരുന്നില്ല. അള്ളാഹു എനിക്ക് രൂപ നൽകിയപ്പോൾ ദീനിനായി അല്പം നൽകാതിരിക്കാൻ എന്റെ അഭിമാനം എന്നെ അനുവദിച്ചിരുന്നില്ല. ചുരുക്കത്തിൽ, ദീനിന്റെ സേവനത്തിനായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മാർത്ഥത വളരെ ഉയർന്നതായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ സംഭവത്തെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് ധനത്യാഗത്തിനായുള്ള വേദന എത്രമാത്രമായിരുന്നുവെന്ന് പറയുന്നു. അതായത് എത്രമാത്രം വേദനയോടുകൂടിയാണ് ത്യാഗം വരിച്ചതെന്നും, ഒരുപക്ഷെ നൽകാതിരുന്നാൽ എത്രമാത്രം വ്യാകുലപ്പെട്ടിരുന്നുവെന്നും എന്തവസ്ഥയായിരിക്കും അദ്ദേഹത്തിന്റേതെന്നും, മറ്റുള്ളവരോട് എപ്രകാരമാണ് ഈ കാര്യം അവതരിപ്പിച്ചതെന്നും മനസ്സിലാകുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ മുമ്പ് പറഞ്ഞ പോലെ വളരെ മോശമായപ്പോൾ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തെ സഹായിച്ചിരുന്നു. മുമ്പ് വിവരിച്ചതുപോലെ ചില അവസരങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ പോലും പൈസ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ദിവസം ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ പേരിൽ ഒരു അനഹമ്മദിയുടെ മണി ഓർഡർ വന്നു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു, സേഠ് അബ്ദുറഹ്മാൻ എന്റെ വലിയ സുഹൃത്താണ്. എനിക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. അദ്ദേഹത്തെ ആദരണീയനായി ഞാൻ കരുതുന്നു. അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഈ അനഹമ്മദി എഴുതുകയാണ്, ഒരു ദിവസം ഞാൻ അദ്ദേഹത്തെ, അതായത് സേഠ് സാഹിബിനെ, വളരെ ദുഃഖിതനായി കണ്ടു. അതിനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ കൈവശം പണമുണ്ടായിരുന്നപ്പോൾ ഞാൻ ഹദ്രത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ സമക്ഷം ദീനിനായി അത് അയച്ചു നൽകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്ക് അയക്കാൻ സാധിക്കുന്നില്ല. അനഹമ്മദി പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഈ കാര്യം എന്റെ പ്രകൃതത്തിൽ പ്രഭാവം ചെലുത്തി. ഞാൻ നേർച്ച ചെയ്തു. ഞാൻ താങ്കൾക്ക് മാസം തോറും 200-300 രൂപ അയച്ചു നൽകുന്നതാണ്. അങ്ങനെ ആ അനഹമ്മദി അദ്ദേഹത്തിന് പണം അയക്കാൻ ആരംഭിച്ചു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരവസരത്തിൽ സേഠ് സാഹിബിന്റെ പക്കൽ നിന്ന് മണി ഓർഡർ വന്നു. ഏകദേശം 300-400 രൂപയായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാം ഇത് കണ്ടുകൊണ്ട് പറഞ്ഞു, ഈ മണി ഓർഡർ സേഠ് സാഹിബിന്റേതാണ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക അവസ്ഥ വളരെ അപകട നിലയിലാണ്. പിന്നെ എങ്ങനെയാണ് ഈ തുക അദ്ദേഹം അയച്ചിരുന്നത്? പിന്നീട് അദ്ദേഹത്തിൽ നിന്ന് കത്ത് വന്നു. അതിൽ എഴുതിയിരുന്നു, എനിക്ക് കുറച്ച് കടമുണ്ടായിരുന്നു, അത് വീട്ടുന്നതിനായി ഞാൻ എന്റെ സ്നേഹിതനിൽ നിന്ന് കുറച്ച് തുക വാങ്ങി. അപ്പോൾ അങ്ങേക്കും അല്പം നൽകുന്ന കാര്യത്തിൽ എനിക്ക് ചിന്തയുണ്ടായി. അങ്ങനെ കുറച്ച് കടം വീട്ടി കുറച്ച് താങ്കൾക്കും അയക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കൂറും അതുപോലെ ത്യാഗത്തിനായുള്ള ആവേശവും ഇപ്രകാരമായിരുന്നു. പിന്നീട് ഒരു സ്ഥലത്ത് മുസ്ലിം ഔദ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ അവസ്ഥ വരച്ചു കാട്ടിക്കൊണ്ട് അദ്ദേഹം മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം എപ്രകാരം നബിയും റസൂലുമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദാസത്തിലാണ് ഈ സ്ഥാനം ലഭിച്ചത്, അതല്ലാതെ മറ്റേതെങ്കിലും അർഹതയുടെ അടിസ്ഥാനത്തിലല്ല എന്ന വാദത്തിന് ശേഷം മുസ്ലിങ്ങളിലെ അധികം ആളുകളും അദ്ദേഹത്തിന്റെ ശത്രുക്കളായി മാറി. ഇതുവരെ നാം ഈ അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഹദ്റത്ത് മുസ്ലിം ഔദ് എഴുതുന്നു, പിന്നെ അദ്ദേഹം എല്ലാ മതങ്ങളെയും വെല്ലുവിളിച്ചു. അതുമൂലം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അദ്ദേഹത്തിനെ എതിർക്കാൻ തുടങ്ങി. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്താൻ പരിശ്രമം നടന്നുവന്നു. അദ്ദേഹത്തിനെതിരിൽ കേസുകൾ നടത്തി. ഏതുവരെയെന്നാൽ 3 മാസക്കാലം സാധാരണ സർക്കാർ അവധികൾ ഒഴിച്ചാൽ തുടർച്ചയായി എല്ലാ ദിവസവും പല മണിക്കൂറോളം കോടതിയിൽ അദ്ദേഹത്തിന് നിൽക്കേണ്ടതായി വന്നു. ഒരു ദിവസം മജിസ്ട്രേറ്റ് തന്റെ ശത്രുത കാരണത്താൽ വെള്ളം കുടിക്കാൻ പോലും അനുവാദം നൽകിയിരുന്നില്ല. ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, ഇന്ന് നാം ഈ കാര്യങ്ങൾ മറന്നുപോയിരിക്കുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലെ ആത്മാർത്ഥ നിറഞ്ഞവർക്ക് ഇത് വളരെ വലിയ പരീക്ഷണമായിരുന്നു. അവർ ഒരു ഭാഗത്ത് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം കേട്ടിരുന്നു, രാജാക്കന്മാർ നിന്റെ വസ്ത്രത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നതാണ്, നിന്നെ വിശ്വസിക്കാത്ത ഈ ലോകത്ത് വളരെ താഴ്ന്ന നിലയിൽ അവർ ആയിത്തീരുന്നതാണ്. എന്നാൽ മറുവശത്ത് അവർ കണ്ടിരുന്നത് വളരെ കുറഞ്ഞതും നിസ്സാരമായതുമായ 300-400 രൂപ ശമ്പളം വാങ്ങിച്ചിരുന്ന ഹിന്ദു മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ വെള്ളം പോലും നൽകാൻ അനുവാദം നൽകാതെ മണിക്കൂറുകളോളം നിർത്തുന്നു. അദ്ദേഹം അധിക നേരം നിന്ന കാരണത്താൽ അദ്ദേഹത്തിന് തലകറക്കം സംഭവിച്ചു, കാലുകൾ തളർന്നു. ഈമാനിൽ ബലഹീനത ഉള്ളവർ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവാം. ഇദ്ദേഹത്തെ സംബന്ധിച്ചാണ് അള്ളാഹുവിന്റെ ഇത്രമാത്രം വാഗ്ദാനമുള്ളത്. ചുരുക്കത്തിൽ ഇതും ഒരു പരീക്ഷണമായിരുന്നു. ചിലർക്ക് ഇത് എത്രമാത്രം പ്രയാസത്തിൽ ആഴ്ത്തുന്നതാണ് എന്ന കാര്യം, മറ്റു ചിലർക്ക് അവർ ഇതിനെ വിശ്വാസത്തിനുള്ള പരീക്ഷണമായി ഇത് മനസ്സിലാക്കിയിരുന്നു. അവരുടെ ഈമാൻ ആവശ്യപ്പെട്ടിരുന്നത് ഇത്തരത്തിലുള്ള എതിരാളികളെ വധിക്കുക എന്നതായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് ആ സംഭവം നല്ല ഓർമ്മയുണ്ട്. ഒരു കേസിന്റെ വിധി കേൾപ്പിക്കാനുള്ള ദിവസം നമ്മുടെ ജമാഅത്തിലെ ഒരു സ്നേഹിതൻ, അദ്ദേഹത്തെ പ്രൊഫസർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്, ആദ്യം അഹമ്മദിയാകുന്നതിന് മുമ്പ് ചൂതുകളിൽ വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. വലിയ ഭാരിച്ച തുക ഇതിനായി അദ്ദേഹം വിനിയോഗിച്ചിരുന്നു. നല്ല ബുദ്ധിശാലിയായിരുന്നു. ചൂതുകളിലൂടെ 500-600 രൂപ മാസം സമ്പാദിച്ചിരുന്നു. എന്നാൽ അഹമ്മദിയായതിനു ശേഷം അദ്ദേഹം ഈ ജോലി ഉപേക്ഷിച്ചു. ഇതും അഹമ്മദികൾക്കായുള്ള ഉപദേശമാണ്. ചൂതുകളിയുടെ ശീലം മുമ്പുണ്ടായിരുന്നു. അഹമ്മദിയായതിനു ശേഷം ആ ജോലി ഉപേക്ഷിച്ചു. സാധാരണ നിലയിൽ ചെറിയ ഒരു കട ആരംഭിച്ചു. അദ്ദേഹത്തിന് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോട് വളരെ സ്നേഹമായിരുന്നു. ദാരിദ്ര്യത്തെ വളരെ അർപ്പണ മനോഭാവത്തോടെ അദ്ദേഹം സഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മസമർപ്പണത്തിന്റെ ഒരു സംഭവം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കേൾപ്പിക്കാം. അദ്ദേഹം ലാഹോറിൽ പോയി ഒരു കട തുടങ്ങി. ഉപഭോക്താക്കളെ തബ്ലീഗ് ചെയ്യുകയും അത് പിന്നെ കലഹത്തിൽ അവസാനിക്കുകയും ചെയ്തിരുന്നു. അതായത് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അവരുമായി കലഹിച്ചിരുന്നു. ഹാജ സാഹിബ് അതായത് ഹാജ കമാലുദ്ദീൻ സാഹിബ് വന്നുകൊണ്ട് ഹസ്രത്ത് മസീം അലൈഹി സ്വലാമിനോട് പരാതി പറഞ്ഞു. അപ്പോൾ ഹസ്രത്ത് മസീം അലൈഹി സ്വലാം വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, പ്രൊഫസർ സാഹിബ്, മൃദുലത കൈവരിക്കാനാണ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന. അള്ളാഹുവിന്റെ അധ്യാപനം ഇതാണ്. ഹസ്രത്ത് മസീം അലൈഹി സ്വലാം അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടേയിരുന്നു. പ്രൊഫസർ സാബ് മുഖം ചുവന്നുകൊണ്ടിരുന്നു. ബഹുമാനം കാരണം ഇടയിൽ കയറി സംസാരിച്ചിരുന്നില്ല. എല്ലാം കേട്ടതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു, ഞാൻ ഈ ഉപദേശം സ്വീകരിക്കുകയില്ല. പറഞ്ഞു, താങ്കളുടെ പീർ അതായത് ഹസ്രത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ഒരു വാക്ക് പറഞ്ഞാൽ പോലും താങ്കൾ മുബാലയ്ക്കായി തയ്യാറാകുന്നു, അതിനായി ഗ്രന്ഥങ്ങൾ രചിക്കുന്നു. എന്നാൽ ഞങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ പീരനെ ആരെങ്കിലും ചീത്ത വിളിച്ചാൽ അടങ്ങിയിരിക്കാൻ ഉപദേശിക്കുന്നു. മുസ്ലിം മോദർ അള്ളാഹുനു പറയുന്നു, വ്യക്തമായ നിലയിൽ ഒരു ധിക്കാരമായിരുന്നുവെങ്കിലും ഇതിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുരക്തിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. പറഞ്ഞു വന്നത് കേസിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അതായത് മജിസ്ട്രേറ്റിന് വിധി പ്രഖ്യാപിക്കാനുള്ള നേരം വന്നപ്പോൾ ജനങ്ങൾ കരുതിയത് മജിസ്ട്രേറ്റ് തീർച്ചയായും ശിക്ഷ നൽകുന്നതായിരിക്കും എന്നായിരുന്നു. തടവ് ശിക്ഷ നൽകുമെന്നത് വിദൂരമായൊരു കാര്യമായിരുന്നില്ല. അഹമ്മദികളായ ആത്മാർത്ഥ സമൂഹം അവരുടെ ഹൃദയത്തിൽ ഒരു നിമിഷത്തേക്ക് പോലും ആ മഹാത്മാവിനെ തടവിലാക്കുമെന്നത് ചിന്തിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ആ അവസരത്തിൽ കോടതിയുടെ സമീപത്ത് നിന്ന് മുൻകരുതലുകൾ ഉണ്ടായിരുന്നു. സുരക്ഷാ സംവിധാനവും അധികരിപ്പിച്ചിരുന്നു. പോലീസുമാർ ഒരുപാടുണ്ടായിരുന്നു. ഹസ്രത്ത് മസീം അലൈഹി സ്വലാം കോടതിയിൽ പ്രവേശിച്ചപ്പോൾ സ്നേഹിതർ പ്രൊഫസർ സാഹിബിനെ പുറത്ത് തടഞ്ഞു നിർത്തി. കാരണം അദ്ദേഹത്തിന്റെ പ്രകൃതം ക്ഷിപ്രകോപിയായിരുന്നു. പ്രൊഫസർ സാഹിബ് ഒരു വലിയ കല്ല് ഒരു മരച്ചുവട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. മുസ്ലിം മാതൃല്ലാഹു പറയുന്നു, ഏതുപോലെ ഒരു ഭ്രാന്തൻ അലമുറി ഇടുന്നുവോ അപ്രകാരം നിലവിളിച്ചുകൊണ്ട് ആ മരച്ചുവട്ടിലേക്ക് അദ്ദേഹം ഓടി. അവിടെ നിന്ന് കല്ലെടുത്തുകൊണ്ട് അതിവേഗത്തിൽ കോടതി മുറി ലക്ഷ്യമാക്കി ഓടി. അഹമ്മദികൾ അദ്ദേഹത്തെ വഴിയിൽ തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ മജിസ്ട്രേറ്റിന്റെ തല അദ്ദേഹം തകർക്കുമായിരുന്നു. തീർച്ചയായും മജിസ്ട്രേറ്റ് ശിക്ഷ നൽകുന്നതായിരിക്കും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഈ ചിന്തയുടെ പ്രഭാവത്താൽ ആളെ അടിക്കാൻ അദ്ദേഹത്തിൽ സ്വാധീനമുണ്ടാക്കി. ഇത്തരം അവസ്ഥകളിൽ ചില ആളുകളുടെ പ്രതികരണം അപ്രകാരമായിരിക്കും. വിശ്വാസത്തിൽ ബലഹീനതയുള്ളവർ മതപരിത്യാഗിയായി മാറുന്നു. മുമ്പ് വിവരിച്ച അവസ്ഥയുണ്ടാകുന്നു. ആത്മാർത്ഥയുള്ളവരുടെ വിശ്വാസത്തിന് വർധനമുണ്ടാകുന്നു. എന്നാൽ ചില ആവേശഭരിതരായവർ, പ്രൊഫസർ സാഹിബിനെ പോലെയുള്ളവർ, കുറച്ച് ആവേശവും മുൻകോവുമുള്ളവർ, അവർ സ്വയം പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്ലാമിന്റെ അധ്യാപനവും ശിക്ഷണവും നമുക്ക് മാതൃകയാണ്. ഒരു പ്രവർത്തന രൂപരേഖയാണ്. എപ്പോഴും നാം അത് ഓർമ്മ വെക്കേണ്ടതാണ്. ക്ഷമയോടും ആത്മവിശ്വാസത്തോടും കൂടി നമുക്ക് പ്രവർത്തിക്കണം. ഈ കാലഘട്ടത്തിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നു. ഇൻഷാല്ലാ അള്ളാഹു നൽകിയ വാഗ്ദാനടിസ്ഥാനത്തിലാണ് പര്യവസാനം സംഭവിക്കുക. ക്ഷമയോടും ദുആയിലൂടെയും പ്രവർത്തിക്കുന്നവർ ഇൻഷാല്ലാ ഈ കാഴ്ച കാണുന്നതായിരിക്കും. ചില ദിവസങ്ങളെ സംബന്ധിച്ച് ചിലത് നല്ലതാണ്, മറ്റു ചിലത് ദുഷകനമാണ് എന്ന് ചിലർ വിശ്വസിക്കുന്നു. ചിലതിൽ യാത്ര ചെയ്യുക, മറ്റു ചിലതിൽ അത് പാടില്ല. ചിലർ ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, എന്നോടും ചോദിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ ചില കാര്യങ്ങൾ തെളിവായി ഉദ്ധരിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഹദ്റത്ത് അമ്മാജാന്റെ ചില സംഭവങ്ങൾ ഉദ്ധരിക്കുന്നു. ഹദ്റത്ത് അമ്മാജാന്റെ സംഭവം പ്രകാരമാണ് ഹദ്റത്ത് മുസ്ലിം മഹോദർ എഴുതുന്നു, ബുധനാഴ്ച അല്ലെങ്കിൽ മറ്റ് പല ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നത് തടഞ്ഞിരുന്നു. അവരുടെ ചിന്തയും ഉദ്ദേശവുമാണത്. ഇതിന്റെ ബന്ധം സത്യമായ നിലയിൽ ഹദ്റത്ത് മുസ്ലിം മഹോദർ എഴുതുന്നു, ആ ദിവസത്തിന് യാതൊരു പ്രാധാന്യവുമില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്ലാമിന്റെ ഒരു സംഭവത്തിലൂടെ അദ്ദേഹം അതിന് വിശദീകരണം നൽകുകയാണ്. ഹദ്റത്ത് മുസ്ലിം മൗദ് പറയുന്നു, എന്നോട് ആരോ പറഞ്ഞു, ഞാൻ ഹദ്റത്ത് മസീഹ് അലൈഹി സ്ലാമിനെ പരാമർശിച്ചുകൊണ്ട് ചില ദിവസങ്ങൾ ശകുനമാക്കി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞ വ്യക്തി ഹദ്റത്ത് മുസ്ലിം മൗദിനോട് പറഞ്ഞു, താങ്കൾ ചൊവ്വാഴ്ചയെ സംബന്ധിച്ച് തന്റെ പ്രസംഗത്തിൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം ആ ദിവസം ഇൽഹാമുണ്ടായതിനാലോ അതോ മറ്റ് കാരണത്താലോ അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു നിവേദനത്തെ വിശദീകരിക്കുകയാണ് ചെയ്തത്. ഹദ്റത്ത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനൊരു റിവായത്ത് വിവരിച്ചത് ചൊവ്വാഴ്ച ദിവസം ദുഷ്യകരമാണെന്ന് പറഞ്ഞില്ല. കാരണം ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിലേക്ക് ഏതെങ്കിലും നിവേദനം കൂട്ടിച്ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈ നിവേദനം ശരിയായി മനസ്സിലാകുന്നില്ലെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വഫാത്ത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു സംഭവിക്കേണ്ടിരുന്നതിനാൽ ആയിരിക്കാം അദ്ദേഹത്തിന് ചൊവ്വാഴ്ച ദിവസം ബുദ്ധിമുട്ട് നേരിട്ടത്. ചില ആളുകൾ പ്രത്യേകമായി അദ്ദേഹത്തിന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിന് വിശാലമാക്കുകയും നിയമവൽക്കരിക്കുകയും ചെയ്തിരിക്കുന്നു. ചൊവ്വാ ദിവസം ദുഷ്കരമായി കാണാൻ തുടങ്ങി. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള കാര്യത്തെ ദുഷ്കരമായി കാണുക എന്നത് വളരെ വലിയ വെട്ടിത്തരമാകുന്നു. ഇനി നിവേദനത്തെ സംബന്ധിച്ചാണെങ്കിൽ ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിനോടാണ് അത് പ്രത്യേകപ്പെടുത്തിയിരുന്നതെങ്കിൽ അത് ശരി തന്നെയും ദുഷ്കരണത്തിന്റെ ബന്ധം എന്നത് അദ്ദേഹത്തിന്റെ വഫാത്ത് ചൊവ്വാഴ്ച സംഭവിക്കുമെന്നതുമായിട്ടാണ്. അതല്ലാതെ അള്ളാഹു എല്ലാ ദിവസത്തെയും അനുഗ്രഹീതമാക്കിയിരിക്കുന്നു, എല്ലാ ദിവസത്തിലും തന്റെ ഗുണങ്ങളെ പ്രകടമാക്കിയിരിക്കുന്നു. ഇത് നിലനിൽക്കെ ഒരു നിവേദനം അതിനെതിരായി നമുക്ക് മുന്നിൽ വന്നാൽ, ഇത് നിവേദനം ചെയ്ത ആള് തെറ്റ് സംഭവിച്ചു, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിവേദനം നാം സ്വീകരിക്കില്ല എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ചില ആളുകൾക്ക് ചില അറിയിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസമുണ്ടാകുന്നു. അതുപോലുള്ള ഏതെങ്കിലും വിശ്വാസം ചൊവ്വാ ദിവസത്തെ സംബന്ധിച്ച് ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന് ഉണ്ടായിരിക്കാമെന്ന് നാം പറയുന്നതാണ്. അതല്ലാതെ നാം ഈ ദിവസം ദുഷ്കരമാണെന്ന് പറയുന്നതല്ല. നാം ഈ നിവേദനത്തിലെ നിവേദകനെ അസത്യവാനാണെന്ന് പറയുകയോ അല്ലെങ്കിൽ ശരീഅത്തിന്റെ ആവശ്യാനുസരണം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് തനിക്കായി പ്രത്യേകപ്പെടുത്തി വിവരിച്ചതായിരിക്കാമെന്ന് നാം പറയുന്നതാണ്. അതല്ലാതെ ഏതെങ്കിലും പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു പറയുന്നു, പ്രശ്നാടിസ്ഥാനത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിരിക്കുന്നു. എല്ലാ ദിവസവും അനുഗ്രഹീതമാണ്. എന്നാൽ മുസ്ലിങ്ങൾ ദൗർഭാഗ്യവശാൽ ഓരോന്നോരോന്നായ ദിവസങ്ങളെ ദുഷ്കരമാക്കി തുടങ്ങി. അതിന്റെ ഫലമുണ്ടായത് ഇപ്രകാരമാണ്, അതായത് അവർ പൂർണമായ നിലയിൽ ദുഷ്കരണത്തിന്റെയും വിധേയത്വത്തിന്റെയും അടിയിലകപ്പെട്ടുപോയി. ചില ആളുകൾ തന്റെ എളിമയിൽ പരിധികളെ അതിലംഘിക്കുന്നു. ഇത് ഒരു രസകരമായ സംഭവമാണ്. ചിലർ തങ്ങളുടെ വീക്ഷണത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ അമിതത്വം പ്രകടിപ്പിക്കുന്നു. ഈ സ്വഭാവം വെച്ചു പുലർത്തുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ചുകൂടി ഇവിടെ സംഭവം വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ ഓർക്കുന്നു ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ഹാഫിസ് മുഹമ്മദ് സാഹിബ് പിഷാവരി താമസിച്ചിരുന്നു. വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയായിരുന്നു. അമിതമായ ആവേശമുള്ള അഹമ്മദിയായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹം മുമ്പ് അഹ്ലെ ഹദീസുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ പ്രകൃതത്തിൽ വളരെയധികം കാഠിന്യം പ്രകടമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ജലസയിൽ പങ്കെടുത്തു. കാദിയാൽ നിന്ന് തിരിച്ചു പോകുന്ന വഴിയിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തിയെ സംബന്ധിച്ച് സംസാരമുണ്ടായി. ഒരാൾ പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്വം അത്യുന്നതമാണ്, നാം തീർത്ത് നിന്ദ്യരും അയോഗ്യരുമാണ്. അള്ളാഹു നമ്മുടെ നമസ്കാരം സ്വീകരിക്കുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മുടെ നോമ്പ് സ്വീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. നമ്മുടെ ഹജ്ജും സക്കാത്ത് സ്വീകരിക്കുന്നുണ്ടോ എന്നറിയില്ല. ഇതിൽ മറ്റേ വ്യക്തി പറഞ്ഞു, അള്ളാഹുവിന്റെ മഹത്വം അത്യുന്നതമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുന്നു, ഞാൻ വിശ്വാസി തന്നെയല്ല. മുമ്പ് പറഞ്ഞ ഹാഫിസ് മുഹമ്മദ് സാഹിബ് പിഷാവരി ഒരു മൂലയിൽ ഇരിക്കുകയായിരുന്നു. ഈ കാര്യം കേട്ടയുടൻ, ഞാൻ മോമിൻ തന്നെയാണോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞയാളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളെ കുറിച്ച് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത്? നിങ്ങൾ കരുതുന്നത് നിങ്ങൾ മോമിൻ ആണോ അല്ലയോ എന്നാണോ? അയാൾ പറഞ്ഞു, ഞാൻ തീർത്തും വിശ്വാസിയാണെന്ന് പറയാൻ എനിക്ക് സാധിക്കുകയില്ല. ഹാഫിസ് പറഞ്ഞു, അതെയോ? എന്നാൽ ഈ കാര്യമാണെങ്കിൽ ഇന്നു മുതൽ താങ്കളുടെ പുറകിൽ ഞാൻ നമസ്കരിക്കുകയില്ല. ബാക്കിയുള്ളവർ പറഞ്ഞു, ഹാഫിസ് സാഹിബ് അയാൾ പറയുന്നത് ശരിയാണ്, ഈമാന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. അപ്പോൾ പറഞ്ഞു, അതെയോ, എന്നാൽ ഇന്നു മുതൽ നിങ്ങളുടെ ആരുടെയും പുറകിൽ ഞാൻ നമസ്കരിക്കുകയില്ല. നിങ്ങൾ സ്വയം മോമിനായി കരുതുന്നത് പോലും ഇല്ലെങ്കിൽ നിങ്ങളുടെ പിറകിൽ എങ്ങനെയാണ് നമസ്കാരം പൂർണ്ണമാകുന്നത്? ചുരുക്കത്തിൽ, സുഹൃത്തുക്കൾ പിഷാവരിലെത്തി. ഹാഫിസ് സാഹിബ് ജമാഅത്തായി നമസ്കരിക്കുന്നത് ഉപേക്ഷിച്ചു. ചോദ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സ്വയം വിശ്വാസികളാണെന്ന് പോലും കരുതാത്ത പക്ഷം ഞാൻ എങ്ങനെ നിങ്ങളുടെ പുറകിൽ നമസ്കാരം നിർവഹിക്കും? അവസാനം ഫിത്ന അധികരിച്ചപ്പോൾ ഹസ്രത്ത് മസീമു അലൈഹി സ്വലാമിന് ഈ സംഭവത്തെക്കുറിച്ച് വിവരം നൽകിയുണ്ടായി. ഹസ്രത്ത് മസീമു അലൈഹി സ്വലാം പറഞ്ഞു, ഹാഫിസ് സാഹിബ് ശരിയാണ് പറയുന്നത്, അതായത് നിങ്ങൾ വിശ്വാസികളാണെന്ന് പോലും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ ഹാഫിസ് സാഹിബ് ശരിയാണ് പറയുന്നത്. എന്നാൽ ശരിയാണ് പറയുന്നത് എന്നതുകൊണ്ട് നമസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. പറയുന്നു, അവരുടെ പിറകിൽ നിന്ന് നമസ്കരിക്കുക തന്നെ ഉപേക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന് തെറ്റാണ്, കാരണം അവർ കുഫ്ർ ചെയ്തിട്ടില്ല. എന്നാൽ വസ്തുത ശരിയാണ്, നമ്മുടെ ജമാഅത്തിലെ സഹോദരങ്ങൾക്ക് സ്വയം തങ്ങളെക്കുറിച്ച് സംശയരഹിത വിചാരം വെച്ച് പുലർത്തുകയാണ് വേണ്ടിയിരുന്നത്. പരിശ്രമത്തെ സംബന്ധിച്ചാണെങ്കിൽ മനുഷ്യൻ തന്റെ പരിശ്രമം തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്, നന്മയിൽ മുന്നേറാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഉസൂർ പറയുന്നു, വിശ്വാസി എന്നത് തന്നെ തിരസ്കരിക്കുക എന്നത് തെറ്റായ രീതിയാണ്. ഇന്ന് വേനൽക്കാലത്ത് യൂറോപ്പിലുള്ളവരെ നഗ്നരായി കാണുന്നു, എന്നാൽ അള്ളാഹു വസ്ത്രത്തെ അലങ്കാരമായാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഇന്നത്തെ ചുറ്റുപാടിൽ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ നഗ്നതയെ പരിഷ്കൃതമായി ഗണിക്കപ്പെടുന്നു. ഇതിന്റെ സ്ഥിതിവിശേഷം എത്രത്തോളം എന്നാൽ, കഴിഞ്ഞ ദിവസത്തെ വാർത്ത എവിടെയോ മുസ്ലിം പെൺകുട്ടികൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടു പോകുന്ന വഴി ചൂട് അനുഭവപ്പെട്ടു, ഉടൻ അവർ വസ്ത്രമഴിച്ചു. അങ്ങനെ ആ കാലഘട്ടവും വന്നിരിക്കുകയാണ്. ധാർമ്മിക അടിസ്ഥാനത്തിലുള്ള ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ നഗ്നമാക്കുന്നത് തെറ്റാണെന്ന് പോലും മുസ്ലിങ്ങൾ പരിഗണിക്കുന്നില്ല. പണ്ട് ഒരു കാലമുണ്ടായിരുന്നു, ഒരു വലിയ വിഭാഗം ആളുകൾ സ്വഭാവപരവും പ്രകൃതപരവുമായി നഗ്നത പ്രകടിപ്പിക്കൽ ധാർമ്മിക അധപതനമായി മനസ്സിലാക്കിയിരുന്നു, പ്രധാനമായും മുസ്ലിങ്ങൾ. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇന്നത്തേക്കാൾ 70-80% ഇക്കാര്യം കുറവായിരുന്നു. ആ സമയത്തെ ഒരു ചിത്രകാരന്റെ അഭിപ്രായം, പടം വരയ്ക്കുന്ന, പെയിന്റിംഗ് ചെയ്യുന്ന ഒരാളുടെ അഭിപ്രായം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു. ഒരു പ്രശസ്തനായ ബ്രിട്ടീഷ് ചിത്രകാരൻ ഒരു ലേഖനം എഴുതുകയുണ്ടായി, അതിൽ അദ്ദേഹം സ്ത്രീകളെയാണ് അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഇന്ന് യൂറോപ്യൻ വനിതകൾ കാണപ്പെടുന്ന ഒരു രീതി എന്നത് തന്റെ നഗ്നതയെ കൂടുതൽ കൂടുതലായി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ പ്രശസ്തനായ ഒരു ചിത്രകാരൻ എഴുതുകയാണ്, ഞാനൊരു ചിത്രകാരൻ എന്ന നിലയിൽ സ്ത്രീ പുരുഷന്മാരുടെ നഗ്ന ശരീരം കാണാൻ എത്രമാത്രം അവസരം ലഭിച്ചുവോ അത്രയും മറ്റാർക്കും കാണാൻ അവസരം ലഭിച്ചിട്ടുണ്ടാവില്ല. അതിനാൽ ഇതിൽ ഒരു പ്രഗത്ഭൻ എന്ന നിലയിൽ ഒരു അഭിപ്രായം പറയുകയാണ്, നഗ്ന ശരീരം സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതല്ല, ചില അവസരങ്ങളിൽ ചില സ്ത്രീ പുരുഷന്മാരെ വിരൂപിയായി ഗണിക്കപ്പെടുന്നു. അതിനാൽ സ്ത്രീകൾ അവരുടെ ശരീരഭാഗം നഗ്നത പ്രദർശിപ്പിക്കുന്നത് തന്റെ സൗന്ദര്യത്തെ പ്രശംസിക്കപ്പെടണമെന്ന് വിചാരിച്ചാണെങ്കിൽ ചില അവസരങ്ങളിൽ അത് പ്രശംസയ്ക്കു പകരം വെറുപ്പിന് കാരണമാകുന്നു. ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതൊരു പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയുടെ അഭിപ്രായമാണ്. അയാൾ യൂറോപ്പിൽ വസിക്കുന്നയാളാണ്. ഈ അഭിപ്രായം വളരെ ഭാരമേറിയതാണ്, യുക്തിഭദ്രമാണ്. അതുപോലെ പുരുഷൻ വിചിത്രമായ ആകാരഭംഗി ഉണ്ടാക്കുന്നു, വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഇതുമൂലം അവരുടെ അച്ചടക്കവും നഷ്ടപ്പെടുന്നു, വിരൂപവും പ്രകടമാകുന്നു. എന്നാൽ ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ 4 ആളുകൾ ഒത്തുചേർന്ന് നഗ്നത പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഈ അധർമ്മിക പ്രവർത്തനത്തിന് പ്രാധാന്യം ലോകം കൽപ്പിക്കുന്നു. ഈ കാരണത്താൽ ചുറ്റുപാട് പൂർണ്ണമായ നിലയിൽ അധർമ്മികതയ്ക്കും തകർച്ചയ്ക്കും ഇരയായി തീർന്നിരിക്കുകയാണ്. ഇന്നേക്ക് 70-82 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചിത്രകാരന്റെ സത്യമായ വെളിപ്പെടുത്തലായിരുന്നു ഇത്. ഇന്നത്തെ ചിത്രകാരന്മാർ ഒരുപക്ഷെ ഈ കാര്യം വെളിപ്പെടുത്തുന്നില്ലായിരിക്കാം. വിശ്വസ്തപരമായ മാർഗമോ അഭിപ്രായമോ അവർ പറയുന്നുണ്ടാവില്ല. ചിത്രകാരന്മാർക്ക് അതിനുള്ള ധൈര്യവുമില്ല. ഇക്കാരണത്താൽ ഇവർ ധാർമ്മികമായ അധപതനത്തിലേക്ക് ആഴ്ന്നു പോകുകയാണ്. സൗന്ദര്യത്തിന്റെ അടയാളമായി ഇത്, അതായത് നഗ്നത, മാറിയിരിക്കുന്നു. സൗന്ദര്യത്തിന്റെ അടയാളം നഗ്നത പ്രകടിപ്പിക്കുക എന്നതല്ല, മറിച്ച് മറ്റൊന്നാണ്. ഇതിനെ സംബന്ധിച്ച് വിവരിക്കുന്നതിനായി ഹസ്രത്ത് മുസ്ലിം മൗദ് അള്ളാഹുനു ഹസ്രത്ത് മസീമു അലൈഹി ഇസ്ലാമിന്റെ രണ്ട് സഹാബാക്കളുടെ ഒരു സംവാദത്തെ കുറിച്ച് പറയുന്നു. അദ്ദേഹം പറയുന്നു, ഹസ്രത്ത് മസീമു അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ ഹസ്രത്ത് ഖലീഫ അവ്വൽ, ഹസ്രത്ത് മൗലവി അബ്ദുൽ കരീം സാഹിബ് എന്നിവരുടെ ഇടയിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് സംവാദം ഉണ്ടായി. അതായത് ഖലീഫ അവ്വൽ പറഞ്ഞു, സൗന്ദര്യത്തെ തിരിച്ചറിയുക എളുപ്പമുള്ള കാര്യമല്ല. എല്ലാ വ്യക്തികളുടെയും ദൃഷ്ടി ശരിയായ നിഗമനത്തിൽ എത്തിച്ചേരുന്നതല്ല. ഇത് ഒരു വൈദ്യന് മാത്രമാണ് ആരാണ് സൗന്ദര്യം ഉള്ളവൻ ആരാണ് വിരൂപി എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് പറഞ്ഞു, ഇത് വളരെ പ്രയാസകരമായ കാര്യമൊന്നുമല്ല. എല്ലാ കണ്ണുകൾക്കും മനുഷ്യന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ പ്രത്യക്ഷമായ നിലയിൽ നോക്കിയാൽ തിരിച്ചറിയാനേ ഉള്ളൂ. അതത് ഖലീഫ അവ്വലിന്റെ വീക്ഷണകോൺ ഇതായിരുന്നു. അതായത് കാഴ്ച ഒരു പരിധിവരെ മനുഷ്യന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ ഈ നിഗമനത്തിന് വളരെയധികം തെറ്റുകൾ സംഭവിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ആരാണ് സൗന്ദര്യമുള്ള എന്ന് ഒരു വൈദ്യനാണ് തിരിച്ചറിയാൻ സാധിക്കുക. ആരാണ് പ്രത്യക്ഷത്തിൽ മാത്രം സൗന്ദര്യം പ്രകടിപ്പിക്കുന്നത്? ഈ സംഭാഷണ മധ്യയിൽ ഖലീഫ അവൽ പറഞ്ഞു, ഇവിടെ താങ്കൾ ഏതെങ്കിലും പുരുഷനിൽ സൗന്ദര്യം ദർശിക്കുന്നുണ്ടോ? ഒരു യുവാവിന്റെ പേര് മൗലവി അബ്ദുൽ കരീം സാഹിബ് എടുത്തു പറഞ്ഞു. യാദൃച്ഛികമായി അയാൾ സംവാദത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പറഞ്ഞു, എന്റെ അഭിപ്രായത്തിൽ ഇയാൾ സുന്ദരനാണ്. അതിൽ ഖലീഫ അവൽ പറഞ്ഞു, താങ്കളുടെ ദൃഷ്ടിയിൽ ഇയാൾ സുന്ദരനാണ്, എന്നാൽ ഇയാളുടെ അസ്ഥിയിൽ ബലഹീനതയുണ്ട്. ആകാരം കണ്ടുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. ഖലീഫ അവൽ അതിന് തെളിവ് നൽകി. അദ്ദേഹം പറഞ്ഞു, സ്നേഹിത, മേൽക്കുപ്പായം ഒന്ന് ഉയർത്തിയാലും അയാൾ മേൽക്കുപ്പായം ഉയർത്തിയപ്പോൾ വളഞ്ഞ അസ്ഥികൾ, അതായത് അതുമൂലം വിചിത്രമായ രൂപം കണ്ടുകൊണ്ട് മൗലവി അബ്ദുൽ കരീം സാഹിബ് പറഞ്ഞു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാബില്ല, എനിക്ക് ഇയാളുടെ ആകാരഭംഗി ഇത്ര കുറവുണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് അറിവില്ലായിരുന്നു. ഞാൻ ഇയാളുടെ മുഖം കണ്ടുകൊണ്ടാണ് സൗന്ദര്യത്തെ തിരിച്ചറിഞ്ഞത്. അതിനാൽ പ്രത്യക്ഷപരമായ സൗന്ദര്യം ചിലപ്പോൾ ദൃശ്യമാകുന്നുവെങ്കിലും ആന്തരികമായ സൗന്ദര്യം അതിനുണ്ടാവുകയില്ല. അള്ളാഹു ചില കുറവുകൾ മാറ്റുന്നതിനായി വസ്ത്രധാരണത്തിനുള്ള കൽപ്പന നൽകിയിരിക്കുന്നു. അതുമൂലം മനുഷ്യൻ കുറച്ചൽപ്പം സൗന്ദര്യം പ്രകടിപ്പിക്കുന്നതായി മാറുന്നതാണ്. എന്നാൽ മനുഷ്യൻ അതിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് അള്ളാഹുവിന് ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന് അത്താഴത്തെ കുറിച്ച് തന്റേതായ വീക്ഷണമായിരുന്നു. എന്നാൽ അള്ളാഹു എപ്രകാരമാണ് മാർഗദർശനം നൽകിയതെന്ന് നോക്കുക, അത് വളരെ അത്ഭുതം നിറഞ്ഞതാണ്. പറയുന്നു, നമ്മുടെ ജമാഅത്തിലെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തെ ജനങ്ങൾ ഫിലോസഫർ എന്നാണ് വിളിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. പറയുന്നു, അദ്ദേഹം സംസാരത്തിൽ പുതിയ ആശയങ്ങൾ കണ്ടെത്തുമായിരുന്നു. ചിലത് വളരെ ഉന്നതമായിരിക്കും. ഫിലോസഫർ എന്ന് വിളിക്കാനുള്ള കാരണം ഇതായിരുന്നു, എല്ലാ സംസാരത്തിലും പുതിയ പുതിയ ആശയങ്ങൾ അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം നോബിനെ സംബന്ധിച്ച് സംസാരമുണ്ടായി. പറയുന്നു, മൗലവിമാരും ഫിക്കയിൽ പ്രാഗൽഭ്യം നേടിയവരും അത്താഴത്തിന്റെ കാര്യത്തിൽ വലിയ ഒച്ചപാടുണ്ടാക്കുന്നു. അതായത് സെഹരി താമസിച്ച് കഴിച്ചാൽ നോമ്പ് പൂർണ്ണമാകില്ല. 12 മണിക്കൂർ ഒരാൾ പട്ടിണി കിടക്കുന്നു, അയാൾ 5 മിനിറ്റ് താമസിച്ച് അത്താഴം കഴിച്ചാൽ അതിൽ എന്ത് കുറവാണ് ഉണ്ടാവുക? മൗലവി ഉടൻ ഫത്വ നൽകുന്നു, ഇയാളുടെ നോമ്പ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇക്കാര്യത്തിൽ വളരെ വലിയ സംവാദം നടന്നു. രാവിലെ പരിഭ്രാന്തനായിക്കൊണ്ട് ഖലീഫ അവ്വലിന്റെ സമക്ഷം ഹാജരായി. അത് ഹസ്രത്ത് മസീമു അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടമായിരുന്നു. അതായത് മസീമു അലൈഹി ഇസ്ലാമിന്റെ സമയത്തായിരുന്നു ഈ സംഭവം. ഖലീഫ അവ്വൽ ആ സന്ദർഭത്തിൽ ദർസും മറ്റും നൽകിയിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മജ്ലിസിലും ആളുകൾ വന്നുകൊണ്ടിരുന്നു. അയാൾ വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് വലിയ വഴക്ക് കിട്ടി. അദ്ദേഹം ചോദിച്ചു, എന്തുപറ്റി? പറയുന്നു, രാത്രിയിൽ ഞാൻ സംവാദം ചെയ്തുകൊണ്ടിരുന്നു. മൗലവിമാർ ഒച്ചപ്പാടുണ്ടാക്കി വെച്ചിരുന്നു. നോമ്പുകാരൻ കുറച്ച് താമസിച്ച് അത്താരം കഴിച്ചാൽ അയാളുടെ നോമ്പ് പൂർണ്ണമാകിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണ് 12 മണിക്കൂർ പട്ടിണി കിടന്നത്? അയാൾ 5 മിനിറ്റ് താമസിച്ച് അത്താരം കഴിച്ചാൽ അതിലെന്ത് തെറ്റാണുള്ളത്? ഈ ചർച്ചയ്ക്ക് ശേഷം ഞാൻ ഉറങ്ങി. ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, നെയ്ത്തിനായി സജ്ജീകരണങ്ങൾ ഞാൻ തയ്യാറാക്കുകയാണ്. ഫിലോസഫർ ഒരു നെയ്ത്തുകാരനായിരുന്നു. ജോലിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം സ്വപ്നം ദർശിച്ചത്. വസ്ത്രം നെയ്യുന്നതിനായി നൂല് കെട്ടുന്നതിന് വേണ്ടി 2 തലങ്ങളിലും ഞാൻ ആണി തറച്ചു. നൂല് ഒരറ്റത്ത് കെട്ടി മറ്റേതിൽ കെട്ടുവാൻ വേണ്ടി ആണിയുടെ സമീപത്ത് എത്തിയപ്പോൾ 2 ഇഞ്ച് വ്യത്യാസത്തിൽ നൂല് തീർന്നുപോയി. ഞാൻ ആണിയുമായി ബന്ധിപ്പിക്കുന്നതിനായി വീണ്ടും വീണ്ടും പ്രയത്നിച്ചുകൊണ്ടിരുന്നു. എന്നാൽ വിജയിക്കാൻ സാധിച്ചില്ല. ഞാൻ മനസ്സിലാക്കി എന്റെ മുഴുവൻ നൂലും മണ്ണിൽ വീണ് നശിച്ചുപോയിരിക്കുന്നു. ഉടൻ ഞാൻ നിലവിളിച്ചു, എന്റെ സഹായത്തിനായി ആരെങ്കിലും വരണേ, 2 ഇഞ്ച് വ്യത്യാസത്തിൽ എന്റെ നൂല് നഷ്ടമായി എന്ന് പറഞ്ഞു. ഒരുപാട് ഉച്ചയുണ്ടാക്കി, എന്റെ കണ്ണു തുറന്നു. ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്വപ്നത്തിലൂടെ അള്ളാഹു എനിക്ക് ഒരു കാര്യം വ്യക്തമാക്കി തന്നിരിക്കുകയാണ്. 2 ഇഞ്ച് വ്യത്യാസത്തിൽ നൂല് നഷ്ടമാണെങ്കിൽ താങ്കൾ പറയുന്ന 5 മിനിറ്റ് വ്യത്യാസത്തിൽ നോമ്പ് എങ്ങനെ പൂർത്തിയാകാനാണ്? ഇതാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. മനുഷ്യന്റെ പ്രകൃതമാണ്, അവൻ ഏകനായി ഒരിക്കലും നിൽക്കുകയില്ല. അവൻ എവിടെയെങ്കിലും തന്റെ ബന്ധം കൂട്ടി ഉറപ്പിക്കേണ്ടതായി വരുന്നതാണ്. ഇതിനെ സംബന്ധിച്ചൊരു സ്ഥലത്ത് ഹദ്രത്ത് മുസ്ലിം മൗദ് വിശദീകരണം നൽകുന്നു. ഹദ്രത്ത് മസീമുദ് അലൈഹിസ്സലാം പറയാറുണ്ടായിരുന്നു, ഒരു മജ്ലിസിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരം നടന്നുകൊണ്ടിരുന്നപ്പോൾ അതായത് ഗോതമ്പിന്റെ ചപ്പാത്തി ആരെങ്കിലും കഴിച്ചോ? കാരണം അക്കാലത്ത് അധിക പേരും ചോളം കൊണ്ടുള്ള റൊട്ടിയാണ് കഴിച്ചിരുന്നത്. ഗോതമ്പ് വല്ലപ്പോഴുമാണ് ലഭിച്ചിരുന്നത്. ആരുടെയെങ്കിലും കൈവശം ഗോതമ്പുണ്ടെന്നറിഞ്ഞാൽ സിഖുകാർ അത് തട്ടിയെടുക്കുമായിരുന്നു. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ആട്ട കൊണ്ടുള്ള ചപ്പാത്തി കഴിച്ചിരുന്നില്ല. എന്നാൽ ആട്ട കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി വളരെ രുചിയേറിയതാണ് എന്നൊരാൾ മാത്രം പറഞ്ഞു. മറ്റുള്ളവർ ചോദിച്ചു, നിങ്ങൾ ആട്ട കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി കഴിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല, ഒരാൾ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അയാൾ കഴിക്കുന്ന രീതി കണ്ട് ഗോതമ്പിന്റെ ചപ്പാത്തി നല്ല രുചിയായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണ കാര്യത്തിൽ ചിലർക്ക് വലിയ താല്പര്യമാണ് ഉണ്ടാകുക. പറയുന്നു, ചിലർ ചിക്കൻ കഴിക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ്. ചൗധരി സഫറുള്ള ഖാൻ സാഹിബിൻ എന്റെ ബാല്യത്തിലെ സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് കോഴിക്കാല് വളരെ പ്രിയമായിരുന്നു. ഹദ്റത്ത് മസീമ അലൈഹി ഇസ്ലാമിനും വളരെ പ്രിയമായിരുന്നു. ഒരു വ്യക്തി വഫാത്തായിരിക്കുന്നു, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നു, അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഒരാൾക്ക് മുഴുവൻ ജീവിതവും കോഴിക്കാല് കിട്ടിയാൽ പിന്നെ അയാൾക്ക് മറ്റെന്താണ് വേണ്ടത്? എന്നാൽ മുസ്ലിം മൗദ് റളിയല്ലാഹു പറയുന്നു, എനിക്ക് ഇഷ്ടമല്ല. അതിന് കാരണം പല്ലിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്, അത് കാരണം കഴിക്കാറില്ല. എന്തായാലും ചില ആളുകൾക്ക് ചില വസ്തുക്കൾ വളരെ പ്രിയമേറിയതായിരിക്കും. അതവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഭാഗ്യവാന്മാരാണ്. എന്നാൽ അത് വളരെ നിസ്സാരവും സാധാരണമായി ലഭിക്കുന്നതുമായിരിക്കാം. ഒരുപക്ഷെ അത് ലഭിക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് മറ്റു കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായി വരുന്നു. എന്നാൽ അള്ളാഹുവിൽ നമുക്ക് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, അള്ളാഹുവിനെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ദൃഢതയോടും അന്തിമമായിക്കൊണ്ടും മനുഷ്യന് പറയാൻ സാധിക്കുന്നതാണ്, ഇനി എനിക്ക് എന്താണ് ആവശ്യം എന്ന് പറയുന്നതിൽ അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാം പലപ്പോഴും ഒരു സൂഫിയുടെ വചനം പ്രസംഗത്തിൽ വിവരിക്കാറുണ്ടായിരുന്നു, നീ ആരുടെയെങ്കിലും മടിത്തട്ടിനെ മുറുകെ പിടിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും മടിത്തട്ട് നിന്നെ പുതയ്ക്കട്ടെ. അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന അവസ്ഥയുടെ ഉദാഹരണമാണ് ഇവിടെ വിവരിച്ചത്. അതായത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, ഈ ലോകത്തിലെ ജീവിതത്തെ കുറിച്ചുള്ള സങ്കല്പം, ഈ ലോകത്ത് ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു മാർഗമില്ല. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും ആയിത്തീരുക, അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടേതായിത്തീരുന്നതാണ്. ഇതാണ് മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശം. മനുഷ്യനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്, അത് സ്വയം മൂടപ്പെടുന്നു. മനുഷ്യന്റെ പ്രകൃതത്തിൽ ഈ കാര്യം അടങ്ങിയിരിക്കുന്നു. അതായത് ഒന്നുകിൽ അവൻ ആരുടെയെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടേതാക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കുക, കുട്ടി തന്റെ ബുദ്ധി പോലും ഉറയ്ക്കാത്ത സാഹചര്യത്തിൽ പോലും ആരുടെയെങ്കിലും ആയിത്തീരുന്നതിനുള്ള ആവേശത്താൽ ഹൃദയത്തിൽ അവർ വെമ്പലുണ്ടാക്കുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ പ്രായപൂർത്തിയാകുന്നത്. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ പെൺകുട്ടികളെ നിരീക്ഷിച്ചാൽ കളികളിൽ എന്റെ പാവ നിന്റെ പാവ എന്ന് പറഞ്ഞ് അവർ തമ്മിലുള്ള ബന്ധമുണ്ടാക്കുകയും വിവാഹം കഴിപ്പിക്കുകയും ചെയ്യുന്നു. പെൺകുട്ടികൾ പാവകളെ അരയിൽ വെച്ച് അമ്മയെപ്പോലെ നാട്യം കാണിക്കുന്നു. ഈ ദൃശ്യം നാം സമൂഹത്തിൽ കാണുന്നതാണ്. അതിനെ അവർ ലാളിക്കുന്നു. മാതാവ് കുട്ടിക്ക് മുലപ്പാൽ നൽകുന്ന പോലെ അവരും ചെയ്യുന്നു. അവയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. കാരണം അവരുടെ ഹൃദയം ആഗ്രഹിക്കുന്നത് അവർ ആരുടെയെങ്കിലും ആയിത്തീരുകയോ ആരെങ്കിലും ഞങ്ങളുടേതായിത്തീരുകയോ ചെയ്യണമെന്നാണ്. ഇതുപോലെ ആൺകുട്ടികളെ നോക്കിയാൽ വിവാഹം നടക്കുന്നതിന് മുമ്പ് വരെ എല്ലായ്പ്പോഴും ഉമ്മയോടായിരിക്കും ചേർന്നിരിക്കുക. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഭാര്യയോടൊപ്പം ചേരുന്നു. അള്ളാഹു ഈ വിഷയത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് പറയുന്നു, ഹലക്കൽ ഇൻസാനമിനൽ ഹലക്. കാരണം മനുഷ്യന്റെ പ്രകൃതത്തിൽ തന്നെ ഇക്കാര്യം നാം വെച്ചിരിക്കുന്നു. അവർ ആരുടെയെങ്കിലും ആയിത്തീരാൻ ആഗ്രഹിക്കുന്നു. ഇതുകൂടാതെ അവന്റെ ഹൃദയത്തിന് സംതൃപ്തി കൈവരുന്നതല്ല. ആരുടെയെങ്കിലും ആയിത്തീരാനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം, അതിലൂടെ ദീനും ദുനിയാവും രണ്ടും ലഭിക്കുന്നതാണ്. അതായത് മനുഷ്യൻ അള്ളാഹുവിന്റേതായി തീരുക എന്നതാണ്. അതിനായി പരിശ്രമിക്കുക. പിന്നീട് മുസ്ലിം മഹോദരൻ അള്ളാഹുഅൻഹു സ്നേഹത്തിന്റെ നിലവാരം, അള്ളാഹുവിനോടുള്ള ബന്ധം എന്നിവ വിവരിച്ചുകൊണ്ട് ഒരു ഉദാഹരണം നൽകിക്കൊണ്ടാണ് പറയുന്നത്. ഇതിനുദാഹരണം ഒരു ഭ്രാന്തന്റേതാണ്. മരണപ്പെട്ടുപോയ ഒരു ഭ്രാന്തനാണ് എന്റെ ഉസ്താദുമായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് സ്നേഹത്തിന്റെ പ്രകടനം ശല്യപ്പെടുത്തുന്ന തരത്തിലായിരുന്നു. എന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഉസ്താദായിരുന്നു. പിന്നീട് നുബുവത്ത് വാദിക്കുന്ന ആളായി മാറി. അദ്ദേഹത്തിന്റെ പേര് മൗലവി മുഹമ്മദ് യാർ എന്നായിരുന്നു. അദ്ദേഹത്തിന് അതിർത്ത് മസീം അലൈഹി ഇസ്ലാമിനോട് അനുരക്തിയാൽ അദ്ദേഹത്തിൽ ഭ്രാന്തമായ അവസ്ഥ ഉടലെടുക്കാൻ തുടങ്ങി. മുമ്പൊരു പക്ഷേ അയാളുടെ ബുദ്ധിക്ക് വല്ല വൈകല്യം ഉണ്ടായിരിക്കും. എന്നാൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് മസീം അലൈഹി ഇസ്ലാമിനോടുള്ള സ്നേഹം വളർന്നു വളർന്നത് ഭ്രാന്തായി തീർന്നു എന്നാണ്. അദ്ദേഹം അസറത്ത് മസീം അലൈഹി ഇസ്ലാമിന്റെ എല്ലാ പ്രവചനങ്ങളെയും തന്റേതായി വാദിക്കാൻ തുടങ്ങി. പിന്നീട് അയാളുടെ അവസ്ഥ എത്ര മാത്രം ഭ്രാന്തമായെന്നാൽ അതിർത്ത് മസീമദ് അലൈഹി ഇസ്ലാമിന്റെ സമീപത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി ചില സാഹചര്യത്തിൽ പ്രകടിപ്പിക്കുന്ന പെരുമാറ്റം അനുവദനീയമല്ലാത്തതും മോശവുമായിരുന്നു. ചിലപ്പോൾ നമസ്കാരത്തിൽ തന്നെ മസീമദ് അലൈഹി ഇസ്ലാമിന്റെ ശരീരത്തിൽ തന്റെ കൈകൊണ്ട് തടവാൻ ശ്രമിച്ചിരുന്നു. അതിർത്ത് മസീമദ് അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ രോഗം മൂർച്ഛിക്കുമ്പോൾ അയാളെ നിരീക്ഷിക്കുന്നതിനായും തന്റെ പുറകിൽ വന്നിരിക്കാതിരിക്കാനും ചില ആളുകൾ നിർണയിച്ചിരുന്നു. അതായത് മസീം അലൈഹി ഇസ്ലാമിന്റെ ശീലമായിരുന്നു സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ ഏതുപോലെ ഒരാൾ പതുക്കെ തന്റെ തുടയിൽ അടിക്കുന്നത് പോലെ തന്റെ കൈ മസീം അലൈഹി ഇസ്ലാം തുടയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അതായത് മസീം അലൈഹി ഇസ്ലാം ഇതുപോലെ കൈ അനക്കുമ്പോൾ മൗലവി ആർ മുഹമ്മദ് സാഹിബ് സ്നേഹത്താൽ വളരെ വേഗത്തിൽ കുതിച്ച് ചാടി അതായത് മസീം അലൈഹി ഇസ്ലാമിന്റെ അരികിൽ എത്തിച്ചേരുമായിരുന്നു. മൗലവി സാഹിബ്, ഇത് താങ്കൾ എന്താണ് ചെയ്തത്, ഇതെന്താണ് എന്നൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം പറയും, ഹദ്റത്ത് മസീം അലൈഹി ഇസ്ലാം എന്നെ ആംഗ്യത്തിലൂടെ വിളിച്ചതായിരുന്നു എന്ന് എനിക്ക് തോന്നി. മുസ്ലിം മഹോദരൻ അള്ളാഹുവിന് ഈ ഉദാഹരണം നൽകിക്കൊണ്ട് പറയുന്നു, ഈ അമിതമായ ഭ്രാന്ത് സ്നേഹത്തിന്റെ അവസ്ഥയായിരുന്നു. ദീനിലേക്ക് ശ്രദ്ധ ചെലുത്തുമ്പോൾ പ്രേമിതന്റെ അലക്ഷ്യമായി ചലിക്കുന്ന കയ്യെ മനുഷ്യൻ ഭ്രാന്തനായി തീർന്നാൽ തന്നെ അടുത്തേക്ക് വിളിക്കുന്ന ആംഗ്യമായി മനസ്സിലാക്കുന്നു. എന്നാൽ നാം അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനെ സംബന്ധിച്ച് വിളംബരം ചെയ്യുന്നു. എന്നാൽ അവൽ നിന്ന് വ്യക്തമായ നിലയിൽ കൽപ്പന ഉണ്ടായിരുന്നിട്ട് കൂടി, അതായത് നമസ്കാരത്തിലേക്ക് വരിക, ഇന്ന കാര്യത്തിലേക്ക് വരിക, എന്നാൽ നമസ്കാരത്തിലേക്ക് നാം പാഞ്ഞടക്കുന്നില്ല. അതുപോലെ ജുമായിലേക്ക് കൃത്യമായി സജ്ജീകരണത്തോടുകൂടി നിബന്ധനകളോടുകൂടി എത്തിച്ചേരുന്നില്ല. അതിനാൽ ഇതിലേക്ക് ഓരോ അഹമ്മദിയും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. അള്ളാഹുവിന്റെ വ്യക്തമായ വിളിക്ക് ലബ്ബേക്ക് പറഞ്ഞുകൊണ്ട് ഈ ഭ്രാന്തമായ പ്രേമിയെ പോലെ കുതിച്ചു പാഞ്ഞു വരേണ്ടതാണ്. മസ്ജിദുകളെ ജനനിബിടമാക്കുന്നതിനായി പരിശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ അവധി കാലമാണ്, കുട്ടികളെയും കൂട്ടി മാതാപിതാക്കൾ വരുന്നുണ്ട്. എന്നാൽ അതിനുശേഷം സാവധാനത്തിൽ ഹാജർ നില കുറഞ്ഞു വരുന്നു. അതിനാൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹു നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളെ സംരക്ഷിക്കുന്നതിനും നിർവഹിക്കുന്നതിനും അതിന്റെ കടമ പൂർത്തീകരിക്കുന്നതിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വ നസ്തഈനുഹു വ നസ്തഗ്ഫിറുഹു نستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله